ആമോസ് പ്രവചനം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം. ആമോസ് പ്രവചനം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം. നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. അല്ലേലൂയ. എൻ്റെ തമിഴ് വേദപുസ്തകത്തിൽ ഉൻ ദേവനെ സന്ധിക്കുംപടി ആയത്തപ്പെടു. ഇവിടെ നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവസഭയോട് ദൈവം അരുളി ചെയ്യുന്ന ദൂത് ഇങ്ങനെ പറഞ്ഞ്, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ നീ എന്ത് ചെയ്യും? ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ ദൈവം വരും. ലേലൂയ. ഇതാ വേഗം വരുന്നെന്ന് അരുളി ചെയ്ത ദൈവം അവൻ വെളിപ്പെടുമ്പോൾ നാം എന്ത് ചെയ്യണം? അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളണം. എങ്ങനെ ഒരുങ്ങിക്കൊള്ളണം? ദൈവം വരുന്നതായ, അവൻ നമ്മളെ സന്ദർശിക്കുന്നതായ സമയം നാം അറിഞ്ഞിരുന്ന് അവനെ എതിരേൽക്കണം. അല്ലേലൂയ. അതുകൊണ്ട് ദൈവം തന്റെ സമയത്തെ നമുക്ക് അറിവിച്ചു തരുന്നു. എന്തൊരു സമയം! ദൈവം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വാനം ചൊവ്വാനം ഇട്ടിരിക്കുമ്പോൾ നിങ്ങൾ കാലത്തെ നിദാനിക്കുന്നില്ലയോ? ഇന്ന് സന്ധ്യാസമയം എന്ത് ചെയ്യും? മഴ പെയ്യുമെന്ന് അറിയുന്നില്ലയോ? അല്ലേലൂയ. അല്ലേലൂയ. കാലങ്ങളെ നിദാനിക്കാൻ അറിയുമെങ്കിൽ എന്തുകൊണ്ട് അവന്റെ വരവിന്റെ കാലം നിങ്ങൾക്ക് നിദാനിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ ദൈവം സന്ദർശിക്കുന്ന കാലം നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നിന്റെ ദൈവത്തിനെ എതിരേൽക്കുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ ദൈവം നമുക്ക് നമ്മളെ സന്ദർശിക്കുന്ന ദൈവമായിരിക്കുന്നു. അല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 19 അധ്യായത്തിന്റെ 43-44. ലൂക്കാസ് സുവിശേഷം 19 അധ്യായത്തിന്റെ 43-44 വാക്യം. എന്തര, നിന്നെ സന്ദർശിക്കും കാലമില്ല. കാലം നീ അറിയാത്തത് കൊണ്ട് കണ്ട, നിന്റെ ശത്രുക്കൾ നിന്നെ ചുറ്റും മതി. നിന്നെ സന്ദർശിക്കും കാലം നീ അറിയാത്തത് എന്തുകൊണ്ട്? അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിന്റെ ശത്രുക്കൾ എല്ലാ പക്കത്തിലും നിന്നെ വളച്ച് നാലാ ഭാഗത്തു നിന്ന് നിന്നെ എന്ത് ചെയ്യുന്നു? ഞെരുക്കി നിന്നെ തറമട്ടമാക്കി കളയും. അല്ലേലൂയ. അല്ലേലൂയ. ദൈവം നമ്മളെ സന്ദർശിക്കുന്ന കാലം അറിയാത്തവന് ഇതാ. അതുകൊണ്ട് ആ കർത്താവ് യെരുശലേമെ സന്ദർശിച്ച് യെരുശലേമിൽ അവൻ ചെന്ന് യെരുശലേമേ യെരുശലേമേ എന്ന് വിളിച്ചു. അല്ലേലൂയ. അപ്പൊ പേർ ചൊല്ലി വിളിക്കുന്ന നമ്മുടെ ദൈവം ഇന്ന് ഓരോരുത്തരെ അവൻ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാ. എന്റെ മകനെ മകളെ, നിന്നെ സന്ദർശിക്കുന്ന കാലം നീ അറിഞ്ഞെങ്കിൽ നിനക്ക് കൊള്ളാമായിരുന്നു. അല്ലേലൂയ. അവൻ സന്ദർശിക്കുന്ന കാലം നീ അറിഞ്ഞില്ലെങ്കിൽ, അത് അല്ലൽ തട്ടിയെങ്കിൽ, അതിൽ ഉപേക്ഷിച്ചെങ്കിൽ, നിന്നെ നാലാ പാക്കത്തിലും ശത്രു എന്ത് ചെയ്യും? ചുറ്റി വളയും. എല്ലാ പക്കത്തിലും നീ എന്ത് ചെയ്യും? നെരുക്കപ്പെടും. അതുകൊണ്ട് നിന്നെ സന്ദർശിക്കുന്ന കാലം നീ അറിഞ്ഞ കൊള്ളാമായിരുന്നു. 44. വരും. കണ്ടാ, അടുത്ത് വരുന്ന കാലം എന്താ? എല്ലാം നാശമാകുന്ന, എല്ലാം നശിപ്പിക്കുന്ന ഒരു കല്ലിന്മേൽ ഒന്നിന്റെ മേൽ ഒന്നും ഉണ്ടെന്ന് പറയാതിരിക്കുവാൻ തക്കവണ്ണം കാലമായി നീ വരാൻ പോകുന്നത്. അതാ കൊടിയ കാലം, ദുഷ്ടയുടെ കാലം വരുന്നെന്ന് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു. അല്ലേലൂയ. അല്ലേലൂയ. അന്ത്യ ദിവസങ്ങളിൽ തുർക്കട സമയവും വരും. എങ്ങനെ? മനസ്സും തർപ്പിരിയരായും സുഖഭോഗ പ്രിയരായും വീമ്പുകാരരായും അഹന്ത ഉള്ളവരായും ഇച്ഛയടക്കമില്ലാത്തവരായും ഇങ്ങനെ കാണപ്പെട്ടുകൊണ്ടിരിക്കും. ആ കാലമായി ഈ കാലം. അല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, നിന്നെ സന്ദർശിക്കുന്ന കാലം നീ അറിയണം. ആറോന്റെ മരണത്തോട് മോശെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് 90 യഹോവായേ, ഞങ്ങളുടെ കാലം അറിയുന്ന അറിവ് ഞങ്ങൾക്ക് തരയണം. അല്ലേലൂയ. മോശയുടെ പ്രധാന കണ്ണീരിലൂടെ പ്രാർത്ഥനയാ 90 വാക്യം. 90 ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം. അല്ലേലൂയ. അല്ലേലൂയ. നമ്മുടെ നാളുകൾ എത്ര പോയി, കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു ഇത്രത്തോളം കരുണ തന്ന്, നമ്മുടെ ആയുസ്കാലം എത്ര പാളിൽ പോയി, വെറുതാവാ പോയി. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വേണം മഹത്വപ്പെടുത്താതെ, അവനെ സേവിക്കാൻ വേണ്ടി വേണം സേവിക്കാതെ, അവനാകെ വേണ്ടിയ സാക്ഷ്യമാകാതെ നമ്മുടെ കാലം എത്ര പോയി. സന്ദർശിക്കുന്ന കാലം നീ അറിഞ്ഞോ? ഇനി ഒരു സന്ദർശനം വേണോ? എല്ലാം പോകും, പോകുന്ന കാലത്തിൽ നീ തേടും. അതിരാവിലെ തേടിയാലും അവനെ കണ്ടെത്തത്തില്ല. അതുകൊണ്ട് നമ്മളെ ഇന്ന് ദൈവം സന്ദർശിക്കുന്ന കാലം നാം ശരിയായിട്ട് അറിഞ്ഞിരിക്കണം. വെളിപ്പാട് 1:7 വായിക്കുമ്പോൾ, വെളിപ്പാട് 1:7 വായിക്കുമ്പോൾ, ഇതാ മേഘാരുടനായി അവൻ വരുമ്പോൾ അന്ന് എല്ലാ കണ്ണുകളും എന്ത് ചെയ്യും? അവനെ കാണും. നാം ഇന്നലെ പ്രസംഗത്തിലെ പറഞ്ഞ് ഇന്ന് അവനെ ശരിയാ കണ്ടാൽ നല്ലത്. ഇന്ന് കരുണാലുവായവനായി, സകല കൃപാലുവായവനായി, ഇന്ന് പാപങ്ങളെ മോചിപ്പിച്ച് തരുന്നവനായി, ഇന്ന് അവനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. അല്ലേലൂയ. അന്ന് കാണുന്ന കണ്ണ് മഹാഭയങ്കരമായത് കാണും അവനെ. അതുകൊണ്ട് ഇന്ന് നാം എന്ത് ചെയ്യണം? അവൻ സന്ദർശിക്കുന്ന അവന്റെ സഹോദരത്തിൽ അവനെ കാണണം. മത്തായി 24:30-27 കൂടെ ഒന്ന് വായിക്കാം. മത്തായി 24:30 വാക്യവും 27. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വെളിപ്പെടും. അന്ന് എന്ത് ചെയ്യും? ഇന്ന് അവനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഭാഗ്യവാനായി ഇരിക്കുന്നവർ അന്ന് വെളിപ്പെടുമ്പോൾ അവനെ കണ്ട് അവനോട് കൂടെ കൂട്ടിച്ചേർക്കപ്പെടും. എന്നാൽ ഇന്ന് അവനെ കാണാതെ ഇരിക്കുന്ന, ഇന്ന് അവന്റെ സന്ദർശനം ഏർക്കാതെ ഇരിക്കുന്ന, ഇന്ന് അവൻ വരുന്ന വിധമായി അവനെ സ്വീകരിക്കാതെ ഇരിക്കുന്ന ജനം അന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ചെപ്പനിയാ പുസ്തകം 1:14 വായിക്കുമ്പോൾ, ചെപ്പനിയാവിന്റെ 1:14 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, അന്നത്തെ ദിവസത്തിൽ പരാക്രമശാലി മുതൽക്കൊണ്ട് ദുഃഖിച്ച് വിലാപിച്ച് കരയും. അതല്ല, ചെപ്പനിയാ 1:14. അതിന്റെ മുൻപിലേ ആയിരിക്കും മലയാളത്തിൽ ഇത്. കണ്ട വീട് പണിയും, അവിടെ പാർക്കാൻ പറ്റത്തില്ല, പാലം കിട്ടത്തില്ല. ആ വീരൻ അവിടെ എന്ത് ചെയ്യും? ഇന്ന് നില വിളിച്ചോ? അല്ലേലൂയ, അല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ തലമുറകളെ ഓർത്ത് എന്ത് ചെയ്യണം? ഇന്ന് നില വിളിക്കണം. അല്ലേലൂയ. അതുകൊണ്ടാ, അല്ലെങ്കിൽ വീരന്മാർ മുതൽ കൊണ്ട് അന്ന് എന്ത് ചെയ്യും? നിലവിളിക്കും. ഇന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മാഭിഷേകത്തിന് വേണ്ടി, ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി, ജഡശുദ്ധിക്ക് വേണ്ടി ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നേ എന്ത് ചെയ്യണം? നീ വാഗ്ദത്തം ഓർത്ത് കരയണം, നിലവിളിക്കണം. ഇന്ന് അവൻ ശാന്തമായി കൃപയായി പരിശുദ്ധ ആത്മാവ് മുട്ടുന്നതിന് നീ തിറങ്ങണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവൻ? പരാക്രമശാലി മുതൽ കൊണ്ട് അന്ന് നിലവിളിക്കുന്ന അനുഭവത്തിലേക്ക് കാണും. അതുകൊണ്ട് അത് മാത്രമല്ല, മനം കസന്ന് അളന്നതാരെല്ലാം, സകല ഗോത്രവും സകല ജാതികളും. വെളിപ്പാടിന്റെ പുസ്തകം 6:15-17 വരെ വായിക്കുമ്പോൾ എല്ലാ ഗോത്രവും ഇങ്ങനെ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരും മഹാന്മാരും മഹത്വന്മാരും, കണ്ടാ, യുദ്ധവീരന്മാരും പരാക്രമ സേനാധിപതന്മാരും, പോഷനും മൂടനും തരിത്രനും ധനവാനും എല്ലാവനും, ഇങ്ങനെ അവന്റെ ആ കോപം മുഖത്തെ മാത്രം ഒന്ന് മൂടിയാ മതിയെന്ന് പറഞ്ഞ് എല്ലാവനും വിളിക്കും. അല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് അവൻ വരുന്ന വിധമായിട്ട് അവനെ എന്ത് ചെയ്യണം? ഇന്നും ചെപ്പനിയ പുസ്തകത്തിന്റെ ആ ഒന്നാമത്തെ അധ്യായത്തിൽ 17-18 കൂടെ വായിക്കുമ്പോൾ അവിടെ ഒറ്റ ഒരുത്തന അന്ന് വച്ചിരിക്കത്തില്ല എന്നാ. കളിയത്തില്ല എല്ലാ എന്തരാകും, എല്ലാ എന്തരാകും, കംപ്ലീറ്റ് തകിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് നാം ഇന്ന് കർത്താവ് നമ്മളെ സന്ദർശിക്കുന്നത് പോലെ നമ്മള് അവൻ വരുന്നത് പോലെ അവനെ സ്വീകരിക്കണം. വളരെ വളരെ ഗവനമായിട്ട് ഗവനിക്കണം. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് 8 വിഷയത്തിൽ ദൈവം നമ്മളെ സന്ദർശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മളെ 8 വിഷയത്തിൽ ദൈവം നമ്മളോട് സന്ദർശിക്കുന്ന ദൈവമായിരിക്കുന്നു. നിറയെ കാര്യങ്ങൾ പറയാൻ ഞാൻ വളരെ ചുരുക്കമായിട്ട് ബ്രീഫായിട്ട് 8 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്, അവൻ രോഗിയെ വൈദ്യനായിട്ട് അവൻ സന്ദർശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗിയെ അവൻ എന്ത് ചെയ്യുന്നു? എന്ത് രോഗിയെ അവൻ സന്ദർശിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? തന്റെ രക്ഷയെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് രക്ഷയെ കുറിച്ച് പ്രസംഗിക്കാതെ രോഗശാന്തി ഉണ്ട്, അത് ചാത്താൻ്റെതാ. ഹല്ലേലൂയ. കർത്താവ് ഒരുത്തന് രക്ഷ കൊടു, ഒരു രോഗിക്ക് വിടുതല കൊടുത്തെങ്കിൽ അവൻ ദൈവത്തെ അനുഗമിക്കണം. ഹല്ലേലൂയ. അവൻ കർത്താവിന് വേണ്ടി ജീവിക്കണം. അവന്റെ ദേഹം തേകി പ്രാണൻ കൊണ്ട് ദൈവത്തിന് മഹത്വമായ ജീവിതം നയിക്കുവാനാ കർത്താവ് എന്ത് ചെയ്യുന്നു? അവനോട് വന്ന് അവനെ സന്ദർശിക്കുന്നത്. അങ്ങനെ സന്ദർശിച്ച എത്ര വ്യക്തികളെ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. ഒരുത്തൻ 38 വർഷകാലം പെതസ്താകുളത്തിന്റെ കരയിൽ കിടന്നവന് എന്റെ കർത്താവ് സന്ദർശിച്ചു. അവന്റെ പാപത്തെ മോചിപ്പിച്ചു കൊടുത്ത് അവന്റെ കിടക്ക എടുത്തുകൊണ്ട് നടപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ സന്ദർശിക്കുന്ന കാലം നീ അറിയണം. ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കുന്ന കാലം അറിഞ്ഞെങ്കിൽ നല്ലതായിരിക്കും. വായിക്കാം, മത്തായി 4:23. രോഗികളെ സൗഖ്യമാക്കുന്നവനായിട്ട് നമ്മുടെ ദൈവം സന്ദർശിക്കുന്നു. ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും കണ്ട സകല തീനത്തെയും സൗഖ്യമാക്കുന്നവനായി ചുറ്റിച്ചിരിഞ്ഞു. ഹല്ലേലൂയ. ഇന്നും ദൈവം നമ്മുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. അവൻ അർപ്പിച്ച് അവന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ദൈവമേ എന്നെ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൻ സന്ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവ് ആ പള്ളിയിൽ കപ്പർണഹൂമിൽ പ്രസംഗിച്ചത് എന്താണെന്ന് അറിയാമോ? ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഇരുന്ന് ഒറ്റ സൗഖ്യമായില്ല. ആറാമത് സൗഖ്യമായത് സീരിയ ദേശത്ത് ആ നാഗമാനാവെന്ന് സൗഖ്യമായത്. യെരുസലേമിൽ അനേക വധവകൾ ഇരുന്ന് ദൈവത്തിന്റെ പ്രവാചകനെ സാരിപാത്തിലേക്ക് ആ ദൈവം അയച്ചത്. അവളുടെ പാനയിൽ മാവ് കുറഞ്ഞിട്ടില്ല, കലശത്തിൽ എണ്ണ കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അല്പം ഉണ്ട് തിന്ന് മരിക്കണമെന്ന് ഇരിക്കുന്ന ആ അവസ്ഥയിലേക്ക് ദൈവം അയച്ചു. നമ്മുടെ കുറവുകളിൽ നമ്മളെ സന്ദർശിച്ച് നിറവാക്കാൻ ദൈവം ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ അവന് വരവകാൻ പറ്റുമോ? അവന്റെ സന്ദർശനം സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ എന്റെ കർത്താവ് രോഗിയെ വിടുവിക്കുവാനായിട്ട് സന്ധിക്കുന്നു. മത്തായി 8:17 കൂടെ വായിക്കാം. മത്തായി 8:17. അവൻ സന്ദർശിക്കുമ്പോൾ എന്തോരു ഭാഗ്യം. ഹല്ലേലൂയ. 2-3 ദിവസത്തിന്റെ എന്റെ നിലയെ ഒന്ന് ഓർത്തു കൊള്ളുന്നു. നിൽക്കാൻ പോലും ബലമില്ല. ഹല്ലേലൂയ. ഇടുപ്പെല്ലാം വിരിഞ്ഞതാ. എന്നാലും എന്റെ ബലം മയങ്ങി വിളുന്നാലും കാറ്റ് പിടിച്ചാലും എന്റെ ദൈവത്തിന് കൊടുക്കേണ്ടിയ ബലം കൊടുക്കാം ഞാൻ. ഹല്ലേലൂയ. അതാ ബലം തരുന്നത് കേട്ടോ, ബലം തരുന്നത് കേട്ടോ. ഇന്ന് ഇട്ടി മുളക്കം പോലെ തുഴിക്കട്ടി, എന്റെ ഒരു ഇരുമല് വരത്തില്ല. അതാ പരിശുദ്ധാത്മാവിന്റെ ബലം. മരണം ഞങ്ങളിടത്തിൽ, ദൈവം ജീവനാ. ഹല്ലേലൂയ. ഓരോ ദിവസവും ഞങ്ങൾ മരിക്കും, എന്നാ പരിശുദ്ധാത്മാ ഓരോ ദിവസവും ജീവിപ്പിക്കും. ഇതാ ദൈവം തർശിക്കുന്നത്. ഹല്ലേലൂയ. ബലഹീനതയിൽ അവന്റെ ബലം എന്ത് ചെയ്യും? തികഞ്ഞു വരും. അവന്റെ കൃപ നമുക്ക് മതി. അതുകൊണ്ടാ ഈ കൃപാലയവനായ ദൈവത്തെ നീ എന്ത് ചെയ്യണം? എതിരേൽക്കണം, ഒരുങ്ങിക്കൊള്ളുക. അവന്റെ വിടുതലയ്ക്ക് എന്ത് തടസ്സം? அவன் எந்த அடுக்கலைக்கு சமீபிச்சு வரான், எந்த ஜீவிதத்தில் எந்தான் உள்ளதென்னு காணும் போல அவன் வரும். அல்லேலூயா. இன்னெல்லாம் திகஞ்சு இருக்கிறது கொண்டு அவன் வராத்தது. அல்லேலூயா. ரெண்டு பொட்டுபடி அந்நிய பாஷை பறஞ்ச உடனே எல்லாம் திகஞ்சந்தான். மற்றவரை எல்லாம் அற்பமா எண்ணிக்கொண்டு இருக்கிறது கொண்டா நமக்கு விடுதலை லபிக்காத்தது. அல்லேலூயா. அதுகொண்டு கர்த்தாவ் சகல ரோகத்தையும் அவன் நம்மள அடுத்து வரும்போ அவன் வகிக்கும். நம்ம ரோகத்தை எடுக்கும் அவன் எடுக்கும். அடுத்து பதினேழு, வியாதிகளை சுமக்கும். அல்லேலூயா. அல்லேலூயா. ஓ கண்டா, பலகீனத்தை நம்மளையும் எடுத்து நம்ம வியாதி அவன் சுமக்கும். அதான் நின்று பாரத்தை அவன் எடுக்கணும்னா நம்ம கர்த்தாவ். அல்லேலூயா. அல்லேலூயா. இவன் சீகரிச்சா எந்த பாக்கியம், இவன் வசனம் அனுசரிச்சா எந்த பாக்கியம். அல்லேலூயா. அவன் பறையுன்னதை அனுசரிக்கிற தெய்வ மக்களோட கண்டா எந்த ஒரு பாக்கியமா நமக்கு இன்னும் தந்திருக்கணும். நம்ம வேதனை ஆரங்கிலும் எடுக்காம பற்றுமோ, எடுக்காம பற்றுமோ? அல்லேலூயா. ஒருவேளை கண்டு சிலப்போ பாறப்படாம் எடுக்காம பற்றதில்ல. நம்ம பிரயோகத்தையும் நம்ம பலகீனத்தையும் நம்ம கர்த்தாவ் எந்த செய்யணும், எடுக்கிறவன் எடுப்பா வேண்டி அவன் சந்தர்சிக்கணும். இடம் உண்டோ? இடம் உண்டோ? அல்லேலூயா. அவனை ஏற்றுக்கொள்ளும் சீகரிக்கணும் பாக்கியவா. சகல வியாதிகளை அவன் குணமாக்கி சகல தீனத்தை அவன் வகிச்சு எடுத்து அவரை பலப்படுத்துனவன் ஆயிட்டு காணப்படுது. ரெண்டாமத்ததாயிட்டு மத்தேயு 1:21, அவன் ரட்சிக்கிற ரட்சகன். ஜீவிதத்தின் பாவம் அல்லேலூயா. பாவத்தில் இருந்து ரட்சிக்கிற ரட்சகன். சர்வ பாவத்தை நம்ம ஏற்று பறஞ்சு ஒன்னொன்னா ஒன்னொன்னா கன்ஃபஸ் செய்து கர்த்தாவே நான் இனி செய்யத்தில்லன்னு ஏற்று பறஞ்சு ஒரு தீர்மானத்தோடு தெய்வ கால்வரி குருசை நோக்கி எந்த பாவத்தின கடிஞ்சோப்பாய பாவத்தினை வெள்ளையாக்குவான், கிமம் போல வெளுப்பிக்க நீ எனக்கு வேண்டி ஈ ரத்தம் சொரிஞ்சு என்ன போதத்தோடு ஆறு கரையுமோ அவரை பாவங்களை நீக்கி தெய்வம் எந்த செய்யணும், ரட்சிக்கணும். அல்லேலூயா. அல்லேலூயா. பின்ன விட்ட பாவம் அவன் ஜீவிதத்தில் வரது, அதான் ரட்சையோட அனுபவம். ரட்சையோட அனுபவம் இந்த ரட்சிக்கப்பட்டு ரட்சிக்கப்பட்டா பாவம் போயில்ல. பாவம் எந்தாணு இவர் அறியத்தில்ல. அதுகொண்டு வளர சிரத்தோம். பூர்ணமாய ரட்ச ஏசாயா 33:6 ஒன்று வாய்க்காம். ஏசாயா 33 6 வாக்கியம் வாய்க்கும்போ நின்ற காலத்தில் ஸ்திரதையும் சமர்த்தியும் ஞானமும் பரிஞ்ஞானம் உண்டாகும். இந்த ரட்சிக்கப்பட்ட ஒரு கூட்டத்தினும் பரிஞ்ஞானம் இல்ல. இது எந்த ரட்சிக்கப்படாதது உண்டா? ரட்சிப்பில் எந்த உண்டு? பரிஞ்ஞானம் உண்டு. ரட்சையில் இருக்கின்றதா பரிஞ்ஞானம். அடுத்தது யெகோவா பக்தி நிச்சயம். யெகோவாய்க்கு பயப்படுனதா அவன் பொக்கிஷமாயிருக்கும். யோசேப்பின் நல்ல தருணம் உண்டாயிருந்தோம். யெகோவாய்க்கு பயப்பட்டது உண்டா? பாவத்தை விட்டு ஓடியது. அல்லேலூயா. ஈ லோகத்தில் நமக்கு எல்லா சாகரியும் உண்டாயிருக்கும். என்ன எந்த செய்யணும்? யெகோவா பக்தி பயம் நம்ம ஜீவிதத்தில் ட்ரெஷரி ஆயிருக்கணும். எல்லாவற்றையும் அனுபவிக்குவான் எனக்கு அதிகாரம் உண்டு, எல்லாம் எனக்கு தகுதி இல்ல, எதுன்னு வேண்டி சொர்க்கராஜ்யம் போவான். அல்லேலூயா. அதுகொண்டு நாம் வளர பயத்தோடு விரையலோடு ஈ தெய்வத்தை நாம் சீகரிக்கணும். பூரண ரட்சையா தெய்வம் தருந்தது. அரைகுற ரட்ச அல்ல. குறைச்சு பாவம் போய் குறைச்சு பாவம் நிக்கத்தில்ல. அதுகொண்டு நாம் எந்த செய்யணும்? அதிகமாயிட்டு கர்த்தாவை விடுவிக்கப்படாத எந்த ஜீவிதத்தில் பாவம் கர்த்தத்துவம் நடத்துனீங்க ஆ பாவத்தின் வேண்டி உபவாசிச்சு கண்ணீர் விட்டு தெய்வ சன்னிதியில் விடுதலை பிராபிக்கும் போல் அதை சாட்சியா பறையும் போல் சபைக்கு ஜீவன் உண்டாகும். அல்லேலூயா. அங்கனையா சாட்சி உண்டாகணும். அப்போ இது ஆத்ம ரட்ச தெய்வன் நல்குவான் தக்கவண்ணம் இன்னும் சந்தர்சிக்கிற ரட்சகராய் அவன் வந்த சமயம் ரட்சகராய் நினைக்க நேரே வரும்போல் அவனை சீகரிச்சு இப்பூரண ரட்சையும் பூரண சுத்திகரணமும் பூரண தெய்வ பயமும் நம்ம ஜீவிதத்தில் சொந்தமாக்குவான். இதா காலம், இதா அவன் சந்தர்சனம், அவன் சந்தர்சிக்கிற காலம், இதா சந்திக்கிற காலம். அல்லேலூயா. மூணாமதாயிட்டு சங்கீர்த்தனை 85:6 வாய்க்கும்போ ஒரிக்க ரட்சிக்கப்பட்டதா இவனு வேத புஸ்தகம் எடுக்க மனசில்ல, இவனு தெய்வத்தின் சன்னிதி ஒற்றிருப்பான் சமயம் கிட்டதில்ல, பிரார்த்திக்குவான் இவனை கொண்டு கழியத்தில்ல. இவன் ஆரா? பின்மாறி போயவனா. இவன் ஆறு പിന്മാറ്റക്കാരായി അവനെ ദൈവം വീണ്ടും ജീവിപ്പിക്കുവാൻ സന്ദർശിക്കുന്നു. വേഗം വായിക്കണം. അതുകൊണ്ട് എന്തൊരു ഇവന്റെ ഹൃദയത്തിൽ സന്തോഷം പോയി. ഇവനാ വളരെ ജ്ഞാനവാൻ, എല്ലാവരെയും കുറ്റം പറഞ്ഞു. ഇവ ആരാ ആരാ മനസ്സിലാകുന്നില്ല? നിങ്ങൾക്ക് മനസ്സിലാകുന്ന, ഇവൻ ദൈവത്തെ വിട്ടും, ദൈവകൽപ്പനകളെ വിട്ടും, പ്രമാണത്തെ വിട്ടും, ആരാധനയെ വിട്ടും, മറ്റേ എല്ലാ വിട്ടും വിലകി കൊണ്ട് ഇവ ആരാധന സമയത്തിലും മറ്റവരെ എല്ലാം ഇവൻ നോട്ടം ചെയ്ത് പരിഹസിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഇവൻ ഇരിക്കുന്ന കസേര ദൈവത്തിന്റെ നാളിൽ സാക്ഷി പറഞ്ഞു. നിന്നെ ഞാൻ വഹിച്ചു കൊണ്ടിരുന്നു, നീ ചെയ്തതെല്ലാം അത് സാക്ഷി കൊടുക്കും. ദൈവഭയമില്ലാതെ ഇരിക്കുന്നതായ അനുഭവം. അല്ലേലൂയാ, അല്ലേലൂയാ. ഈ ചെവര് സാക്ഷി കൊടുക്കും, ഭൂമി സാക്ഷ്യം കൊടുക്കും, ആകാശം സാക്ഷി കൊടുക്കും. അതുകൊണ്ട് വളരെ ദൈവഭയത്തോടെ ഞാൻ നമ്മുടെ ജീവിതത്തെ കാത്തുകൊള്ളണം. കാരണം ഇവന് കൃപയില്ല, അതുകൊണ്ടാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് പിന്മാറ്റക്കാരന് ദൈവം എന്ത് ചെയ്യുന്നു? വീണ്ടും ജീവിക്കുന്നതായിട്ട് സന്ദർശിക്കുന്നു. 85:6 വായിക്കണം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. അല്ലേലൂയാ. ഒരു കാലം രക്ഷയുടെ സന്തോഷം തീപ്പന്തം പോലെ കത്തിയവരാ. ഇന്നെന്ത് ഈ നൃത്തം, ഈ ആനന്ദം എല്ലാം മാറി, വിലാപമാ മാറി. അല്ലേലൂയാ. ശത്രു നിന്നെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയിരിക്കുന്നത് മടക്കി കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ഇന്ന് നിന്നെ സന്ദർശിക്കുന്നു. അല്ലേലൂയാ. ഇന്ന് അവന്റെ സന്ദർശന കാലം എന്ന് ഓർത്തോ. ഇന്ന് അവന്റെ അടുക്കിലേക്ക് നീ മടങ്ങുവാ. തന്റെ വഴികളെ, തന്റെ ജീവിതത്തിന്റെ കുറവുകളെ, തന്റെ അവസ്ഥകളെ കണ്ടുപിടിച്ച് ഈ ദൈവത്തിലേക്ക് നീ മടങ്ങി വരികണം. കണ്ടാ, ഞാൻ നിന്നിൽ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ എന്ത് ചെയ്യണം? വീണ്ടും ജീവിപ്പിക്കണം, പുതിയ ജീവൻ പ്രാപിക്കണം, പുതിയ അഭിഷേകം നിനക്ക് ആവശ്യം. അല്ലേലൂയ. പുതിയ കൃപ നിനക്ക് ആവശ്യം. അതിനുവേണ്ടി എന്റെ ദൈവം ഇന്ന് സന്ദർശിക്കുന്നു. അല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ കണ്ടുപിടിച്ച് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജപജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ ബൈബിൾ ധ്യാനം, നമ്മുടെ പ്രവൃത്തി, സൽപ്രവൃത്തി, ഇതേക്കുറിച്ച് ഇന്ന് മറ്റവരെ, അവരെ, ഇവരെ നോക്കി നീ പടുകുളിയിൽ വിളാനല്ല. അല്ലേലൂയ. അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ, മറ്റത് അങ്ങനെ എന്നല്ല. നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് ക്രിസ്തുവിനെ നോക്കി നമ്മുടെ അവസ്ഥയെ കണ്ട് നാം ആ സ്ഥാനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ നാം റെഡിയായിരിക്കണം. അടുത്തത് എന്തര് 1 Petros 5:10. ഒരു സീർത്തിരുത്തമില്ല, പവനത്തിലില്ല, ജീവിതത്തിലില്ല, സഭയിലില്ല, ഇങ്ങനെ പ്രവർത്തിക്കുന്നതായ ജീവിതം. നിത്യദേശത്തിന് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്ന സകല കൃപാലുവായവനായ ദൈവം യഥാസ്ഥാനപ്പെടുത്തി, ഉറപ്പിച്ച് ശക്തീകരിക്കും. ഇല്ല, എന്റെ തമിഴില് 5 കാര്യമുണ്ട്. തമത് നിത്യ മഹിമയ്ക്ക് അളൈത്തവരായിരിക്കുന്ന സകല കൃപ പിറന്ന ദേവൻ താമേ കൊഞ്ചകാലം പാട് അനുഭവിക്കുന്ന ഉങ്ങളെ സീർപ്പെടുത്തി, സ്ഥിരപ്പെടുത്തി, ബലപ്പെടുത്തി നിലനിർത്തുവാരാക. അല്ലേലൂയ. അപ്പൊ ഈ ആടുന്നതെല്ലാം ദൈവം ഉറപ്പിക്കുന്നു, ഈ വളഞ്ഞതെല്ലാം എന്ത് ചെയ്യും? അവൻ നേരാക്കും. അല്ലേലൂയ. ഈ വാള ഉണ്ട്, വാളക്കൊല, ഈ കാറ്റടിക്കുമ്പോ എന്ത് ചെയ്യും? അത് ഒടിഞ്ഞു പോവും. അതുകൊണ്ട് എന്ത് ചെയ്യും? 2 മുട്ട് കൊടുത്ത ആൾക്കാർ എന്ത് ചെയ്യും? നിർത്തിയിരിക്കും. അതാ ഈ ഒടിയാൻ പോകുന്നത് ദൈവം ഉറപ്പിക്കുന്ന ദൈവം. അല്ലേലൂയ. അവിടെ ഇവിടെയും തുറു ഉപദേശങ്ങളെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമാ, സ്ഥിരതയില്ല. അല്ലേലൂയ. നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവം സന്ദർശിക്കുന്നു. അല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയാ, ഇങ്ങനെയാ, അങ്ങനെയല്ല, ഇത് ഒറ്റ വാദയാ ഉള്ളത്. അതുകൊണ്ട് നിന്നെ അല്പകാലം കഷ്ടം അനുഭവിക്കുന്ന നിന്നെ അവൻ സ്ഥിരപ്പെടുത്തി, യഥാസ്ഥാനപ്പെടുത്തി, സ്ഥിരപ്പെടുത്തി നിലനിർത്തുന്ന ദൈവമാ. നിന്നെ നിലനിർത്തുവാൻ വേണ്ടി ദൈവം നിന്നെ സന്ദർശിക്കുന്ന കാലം ഇത്. അല്ലേലൂയ. നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് ഇവിടെ ഒരുങ്ങിയാലേ, ഇപ്പൊ ഉറപ്പിച്ചാലേ അന്ന് നിലനിൽക്കാൻ പറ്റും. അല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ അവസ്ഥയെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ഇന്ന് നാം അവനെ എതിരേൽക്കണം. അടുത്തത് സഖരിയാ പ്രവചനം 10:12. ഇന്ന് ബലമില്ല, ആത്മീയ ജീവിതം ചെയ്യാൻ ബലമില്ല. കാരണം എന്തരാ? ഇവരിന് ബലമില്ല. വീണ് 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 കുറച്ച്, ഒരു ദിവസം നല്ലതായിരിക്കും, പിറ്റാൻ ദിവസം അന്ധകാരം. ഒരാഴ്ച നല്ലതായിരിക്കും, അടുത്താഴ്ച വീഴ്ച. ഇങ്ങനെ ഇങ്ങനെ അതായത് കുറച്ച് പറന്ന് കീഴ വിളുന്നത് പോലെ ഒരു ആത്മീയത്തിൽ ജയജീവിതം ചെയ്യാതെ ഈ ചിറകടിക്കുന്നത് പോലെ കിടന്ന് കിടക്കുന്നതായ അനുഭവം. വളർച്ചയില്ല. ഒരു ചെടി ഒന്ന് എന്ത് ചെയ്യണം? വളരണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പട്ടുപോകും. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു കൊച്ചായാലും അങ്ങനെ. അല്ലാതെ ഇരിക്കുന്നെങ്കിൽ അത് ചിലത് അത് തെറ്റാ, അത് സംതിങ് റാങ്, അത് കേടാ, കേട് പറ്റിയെന്ന അർത്ഥം. അതുപോലെ ഈ ആത്മീയ വളർച്ചയിൽ ഒന്നി അവൻ വളരണം, അല്ലെങ്കിൽ അവൻ പിന്മാറ്റത്തിൽ പോകണം. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരിക്കാൻ പറ്റത്തില്ല. നല്ല ശ്രദ്ധിച്ചോളണം. അല്ലേലൂയ, അല്ലേലൂയ. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരിക്കുന്നെന്ന് വെച്ചാൽ അവന് കേട് പറ്റിയതാ. ആ കേടുകളെ വെട്ടിച്ചെത്തി മാറ്റുവാൻ വേണ്ടി ദൈവം സന്ദർശിക്കുന്നു. അല്ലേലൂയ. അത് ആത്മീയത്തിൽ ബലമില്ലാതെ ഇരിക്കുന്ന അനുഭവം. വായിക്കണം സഹരിയ പ്രവചനം. ഞാൻ അവനെ ആരിൽ ബലപ്പെടുത്തും? ഈ ലോകത്തിലോ തനത്തിലോ അല്ല അവനെ ബലപ്പെടുത്തുന്നത്, യഹോവയിൽ ബലപ്പെടുത്തും. അല്ലേലൂയ. യഹോവയിൽ ബലപ്പെടുത്തുന്നതെന്ന ദൈവത്തിന്റെ വചനത്തിൽ അവനെ ബലപ്പെടുത്തും. അല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ അവനെ ബലപ്പെടുത്തുമ്പോൾ അവൻ എന്ത് ചെയ്യും? നടക്കും. അവനോട് കൂടെ നടക്കും. അവന്റെ വചനത്തിൽ നടക്കും. അവന്റെ കൽപ്പന ചട്ടത്തിൽ നടക്കും. ഇപ്പൊ പയമാ, ഇവന് പേടിയാ. അല്ലേലൂയ. സഭയവിടാൻ പേടി, ഇവന്റെ കപട ഭക്തിയെ വിടാൻ പേടി, ഇവന്റെ ലോകത്തിന്റെ മോഹം വിടാൻ ഇവന് പേടി. അല്ലേലൂയ. കർത്താവ് നിന്നെ സന്ദർശിക്കുന്നു, നിന്നെ ബലപ്പെടുത്തുവാൻ. ഇതിൽ വചനത്തിൽ നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ. വചനത്തിൽ സ്ഥിരപ്പെടുമ്പോൾ അവൻ കർത്താവ് കൂടെ നടക്കും. അല്ലേലൂയ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ കർത്തരുക്കുൾ ബലപ്പെടുത്തുവേൻ, അവർ എന്നുടെ നാമത്തിൽ നടന്നുകൊള്ളുവാർ. അല്ലേലൂയ. അവന്റെ നാമത്തിൽ നടക്കുന്നവനെ മാത്രമേ കർത്താവ് എതിരേൽക്കാൻ വരുന്നു. അല്ലേലൂയ. അതുകൊണ്ട് നാം ഇന്ന് അവന്റെ വഴിയിൽ നടക്കണം. അടുത്ത് സമാധാനമില്ലാത്തവരെ സന്ദർശിക്കുന്നു സമാധാന പ്രവാചകൻ യേശായ 9:6. ഇന്ന് ലോകത്തിൽ സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടി ഇവിടെ പല പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ കർത്താവ് സമാധാനമില്ലാത്തവരെ ദൈവം സമാധാന പ്രവുമായിട്ട്. സമാധാന പ്രഭു എന്ന് പറഞ്ഞ സമാധാനത്തിന്റെ ഉറവിടം ക്രിസ്തുവാ. അല്ലേലൂയ. സമാധാനത്തിന്റെ ആ ഉറവിൽ നിന്ന് സമാധാനം നദിയെ പോലെ പാഞ്ഞു വരുന്നു. അതാ യെരുശലേമേ, നിനക്ക് കിട്ടിയ ഈ നാളിലെങ്കിലും നിന്റെ സമാധാനത്തിന് ഏറ്റത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അല്ലേലൂയ. ഇന്നും സമാധാനം ഇല്ല കേട്ടോ യെരുശലേമിന്. അതുകൊണ്ട് യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ഇന്ന് പവനത്തിൽ സ്വസ്ഥത ഉണ്ടോ? അല്ലേലൂയ, അല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ സ്വസ്ഥത ഉണ്ടോ? ഓർത്തോളണം, ഈ സമാധാനം ഈ ലോകത്ത് തരാൻ പറ്റാത്തത്. അതുകൊണ്ടാ എന്റെ യേശു സമാധാന പ്രഭുവായിട്ട് വന്ന കർത്താവ് ഇന്ന് നമ്മളെ സന്ദർശിക്കുന്നു. ഏതെല്ലാ നിലയിൽ നമുക്ക് സമാധാനം ആവശ്യം? കുടുംബ ജീവിതത്തിനാ, വ്യക്തി ജീവിതത്തിനാ, നമ്മുടെ ജോലി സ്ഥലത്തിനാ? അല്ലേലൂയ. ഒരാളുണ്ടായിരുന്നു, നമ്മുടെ മലയാളിയാ. അവിടെ ഒരു മലയാളി പെണ്ണ അവിടുത്തെ ബോസായിരുന്നു. ഇവൾ ഈ മനുഷ്യനായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. ഈ മനുഷ്യന്റെ ഈ ജഡമൊന്ന് താളത്തില്ല. എടാ ഇവളെന്താടാ എന്നെ ഭരിക്കുന്നതെന്ന് പ്രാർത്ഥന ഉപവസിച്ചാ പ്രാർത്ഥിക്കുന്നത് കേട്ടാ. എന്തിനാ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന? എന്തിനാ? കർത്താവേ അവളെ ഒന്ന് ഇടപെടണമേ. ഞാൻ പറഞ്ഞ് നിന്നെ ദൈവം ഒന്ന് സന്ദർശിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയാ ചിലവരുടെ പ്രാർത്ഥന. അല്ലേലൂയ. കണ്ട പ്രാർത്ഥന എങ്ങനെ ഇങ്ങനെയായിരുന്നു നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ അവസ്ഥയെ നമ്മൾ ഓർക്കത്തില്ല, ഇല്ല. നമ്മൾ ഓർക്കത്തുണ്ടോ? ഇല്ല. അവരെ ഒന്ന് തൊടണോ? ഞാൻ പറഞ്ഞ് തന്നെ അവളടുത്ത് ഒന്ന് ക്ഷമ ചോദിച്ചു. സഹോദരിയെ, മാനുഷികമായിട്ടോ വാക്കിലോ പ്രവൃത്തികളോ നിനക്ക് വിരോധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നീ പ്രവർത്തിച്ചു നോക്ക്. അവൾ സ്നേഹിച്ചില്ലെങ്കിൽ, നിന്നെ ഫയർ ചെയ്യണമെന്ന് ഇരിക്കുന്നതെല്ലാം വിട്ട് അവൾ മാറിയില്ലെങ്കിൽ, എൻ്റെ ദൈവം അവളെ മാറ്റിയില്ലെങ്കിൽ എൻ്റെ പേരെ ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു. ലേലൂയ. നമ്മൾ തിരമാണ അനുസരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സദർശിക്കും. അല്ലേലൂയ. എത്ര സാക്ഷി എന്റെ ജീവിതത്തിൽ പറയണം. പറഞ്ഞ ഇന്ന് ആരും എഴുന്നേറ്റ് പോകത്തില്ല. ഉച്ചയ്ക്ക് ആഹാരം തിന്നാൻ പറ്റത്തില്ല. മണി ഒന്നും നോക്കിക്കൊണ്ടിരിക്കും. അല്ലേലൂയ. എത്ര കാര്യമായി എന്റെ ദൈവം സന്ദർശിച്ചത്. അല്ലേലൂയ. ഒരുത്തൻ പറഞ്ഞ് എത്ര 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 കാര്യം പറയാം. ഒരു ആർഡറിന് വേണ്ടി ഒരു ഓഫീസിൽ പോയി. അവൻ പറഞ്ഞ് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നത് വരെ ഇതിന് ഞാൻ കൈയെഴുത്തിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നീ തന്നെ ഇതിന് കൈയെഴുത്തിടും, നീ തന്നെ ഇത് വന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അല്ലേലൂയ. അല്ലേലൂയ. വന്നിരുന്ന എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതുപോലെ അവൻ നായെപ്പോലെ വന്ന് അവൻ അടുത്തു വന്ന് മനസ്സിലായ ഒരു ടെലിഫോൺ ഇത് വന്നത് 2000 രൂപ കൈക്കൂലിക്ക് അവൻ പറഞ്ഞു. എന്റെ ഇതെടുത്ത് അപ്ലിക്കേഷന് മാറ്റി 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 വെച്ചു. ലാസ്റ്റിൽ പോയി ചോദിച്ചത് നേരെ GM പോയി കണ്ട് CPROയെ വിളിച്ച് അവനെ വിളിച്ച് മര്യാദയ്ക്ക് നായെപ്പോലെ വന്ന് 2 മണിക്കൂറിൻ്റെ അകത്ത് 9 ബൂത്തിലുള്ള ആൾക്കാർ വന്ന് 2 മണിക്കൂറിൽ കണക്ഷൻ തന്നു. കണ്ടാ ലേലൂയ. അത് കാരണം ഞാൻ പറഞ്ഞു തരണം. നമ്മൾ ചെയ്യ വേണ്ടിയ പ്രകാരം നമ്മൾ നീതിയിൽ സത്യത്തിൽ അടിപളരാതെ നിന്ന സ്വർഗത്തിലെ ദൈവം അവിടെ സന്ദർശിക്കും. അതാ നമുക്ക് സാക്ഷ്യം ഉണ്ടാകാൻ പറ്റുന്നത്. ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. ഇന്നും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ കണ്ടുപിടിച്ച് ഇന്ന് ദൈവം സമാധാനപ്രവുമായിട്ട് നമ്മളെ സന്ദർശിക്കുന്നു. അടുത്തതായിട്ട് 7-ാമത്തെ വിഷയം നമ്മുടെ കർത്താവ് അവനെ എതിരേൽക്കുവാൻ ഒരുക്കി നമ്മളെ എങ്ങനെ നിർത്തുവാൻ ദൈവം സന്ദർശിക്കുന്ന അറിയാമോ? 1 തെസ്സലോനിക്കർ 3:13 ഒന്ന് വായിക്കാം. വേഗം വായിക്കണം. 3 പ്രസംഗമായി ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. ഒന്ന് തെസ്സലോനിക്കർ 3:13. വരുന്ന പ്രത്യക്ഷതയിൽ അവൻ നമുക്ക് മുന്നേ വരുമ്പോൾ നമ്മുടെ ദൈവവും പിതാവും ആയവൻ ആരാ? ആരാ? നമ്മുടെ ദൈവവും പിതാവും ആയവന്റെ മുൻപ് അല്ലേലൂയാ. അല്ലേലൂയാ. ഇന്ന് ഈ വചനങ്ങളിൽ, ഈ വിശുദ്ധിയിൽ, ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നിറഞ്ഞ് നമ്മുടെ ഹൃദയം വിശുദ്ധിയോട് കർത്താവ് തന്റെ പ്രത്യക്ഷതയിൽ അവനെ എതിരേൽക്കുവാൻ നാം ഒരുങ്ങേണ്ടതിന് കർത്താവ് ഇന്ന് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. ജഡത്തിലും ആത്മാവിലും ശരീരത്തിലും ഹൃദയത്തിലും എല്ലാ കറകളും മാറ്റുവാൻ നമ്മളെ ഇന്ന് ഒരുക്കിക്കൊള്ളുക. അല്ലേലൂയ. അങ്ങനെ ഒരുങ്ങുന്നവനായി എന്റെ കർത്താവിനെ എതിരേൽക്കുവാൻ അന്ന് പ്രത്യക്ഷമാകുമ്പോൾ അവന്റെ അടുത്തിലേക്ക് പോകാൻ പറ്റും. അടുത്ത ഒരു കാര്യം കൂടെ, ഫിലിപ്പിയ ലേഖനം 1:10-11. വരിഞ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്ന് നിങ്ങൾ ഭേദങ്ങളെ വിവേചിപ്പാകണം, വിവേചിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലമാരും ഇടർച്ചയില്ലാത്തവരായിരിക്കണം. അല്ലേലൂയ. മനസ്സിലായ? മറ്റൊരാത്മാവിന് നമ്മുടെ ജീവിതം ഇടർച്ച വരിച്ചിയ എന്ത്? സമുദ്രത്തിൽ കല്ല കെട്ടി, എന്തിനെ കല്ല കെട്ടി വെള്ളത്തിൽ ഇടുന്നത് ഇവന് ലഘുവായിരിക്കും. അല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തി മറ്റൊരുത്തന് ഇടർച്ചയായിരിക്കരുത്. അല്ലേലൂയ. അങ്ങനെ ഇടർച്ച ഇല്ലാതെ ദൈവസന്നിധിയിൽ നമ്മളെ തുപ്പുരവോട് നമ്മളെ വളരെ ക്ലിയർ ആയിട്ട് നിർത്തുവാൻ ഇന്ന് ദൈവം നമ്മളെ സന്ദർശിക്കുന്നു. അല്ലേലൂയ. നമ്മുടെ ജീവിതം മറ്റവന് ഇടർച്ചയോ? അല്ലേലൂയ. ഒരു സ്ത്രീ എഴുതി, എന്റെ സൗന്ദര്യം കൊണ്ട് മറ്റവർന് ഇടർച്ച ഉണ്ടാക്കാതെ എന്റെ മുഖം മൂടി ഞാൻ സൂക്ഷിക്കുന്നു. ദൈവത്തിന്റെ ആത്മാ അവളോട് ഇടപെട്ടത്. അല്ലേലൂയ. യോഗ്യതയായി സുഭോഗത്തോട് വസ്ത്രം ധരിച്ച് വളരെ ദൈവഭയത്തോട് ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. അല്ലേലൂയ. അതുകൊണ്ടാ നമ്മൾ മറ്റവർന് എന്തുണ്ടാക്കരുത്, ഒന്നിലും ഇടർച്ച ഉണ്ടാക്കാതെ എല്ലാവറ്റിലെയും നമ്മൾ വിശുദ്ധിയോട് നീതിയോട് ദൈവഭക്തിയോട് ദൈവസ്നേഹത്തോട് നാം നിലനിൽക്കുവാൻ നമ്മളെ കാത്തുകൊള്ളണം. റോമലേഖനം 6:12 റോമലേഖനം 6:12 ഈ ജഡ എപ്പോഴും ദൈവവചനത്തോട് മത്സരിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെടാതെ ഈ ലോകത്തിൽ ഇരിക്കുന്ന മോഹത്തെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നതാ ഈ ഹൃദയം, ദുഷ്ടഹൃദയം. ഇത് നീ എന്ത് ചെയ്യണം? പരിശുദ്ധ ആത്മാവാൽ അടക്കണം. ഈ ഹൃദയം ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ നീ പരിശുദ്ധ ആത്മാവിലാൽ എന്ത് ദൈവമേ ഇത് ചെയ്യാമോ എന്ന് ചോദിക്കണം. അല്ലേലൂയ. ആരും സ്തോത്രം പറത്തില്ല. മനസ്സിലായ? ജഡം ഇന്നത വേണ്ടി ഇപ്പൊ തിന്നണം എന്ന് തോന്നും. ഉടനെ ആത്മാവ് പറയും, വേണ്ട, നീ ഉപവാസി പ്രാർത്ഥിയിരുന്നു. അപ്പൊ ഏതാ ജയിക്കും? ഏതാ ഒന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന്. ആ തിന്നുന്നതാ ആദ്യം പോവും കാല്. അതേപോലെ ഓരോരോ ഇച്ഛകളെയും നാം എന്ത് ചെയ്യണം? പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ ജയിച്ചു കൊണ്ടിരിക്കണം. പാപം നമ്മളെ കർത്തൃത്വം ചെയ്ത് ഭരിക്കുവാൻ വിടരുത്. അത് അങ്ങനെ നമ്മുടെ ജീവിതം പണിയുമ്പോൾ എന്റെ കർത്താവ് വരും. ലേലൂയ. ശരിയാകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പോവാൻ ഭാഗ്യം ലഭിക്കും. അതുകൊണ്ടാ അത് ഉദ്ദേശിച്ച പൗലോസ് എന്തു പറഞ്ഞെന്നറിയാമോ? 1 കൊരിന്ത്യർ 3:13 പറഞ്ഞത് നമ്മുടെ ജീവിതം പണിയപ്പെട്ടിരിക്കണം. അതായത് ഓരോരുത്തന്റെ പ്രവൃത്തി, ഓരോരുത്തനും താൻ താൻ പണിയുന്നത് എന്ത് ചെയ്യും? ഒരുത്തൻ പണിഞ്ഞ പ്രവൃത്തി നിലനിന്നാൽ പ്രതിഫലം ലഭിക്കും. അവൻ പണിഞ്ഞത് നിലനിൽന്നെങ്കിൽ അത് ശൂന്യമാകും. അല്ലേലൂയ. മനസ്സിലായ? നമ്മുടെ പണി എങ്ങനെ ഇരിക്കണം? ഈ കാലൻഡറിലുള്ള ദൈവമക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? കാലൻഡർ ആംസ്റ്റർഡാമിൽ ഇരിക്കുന്ന ഒരു ചർച്ചിലുള്ള അവിടെ ഒരു നഴ്സറി സ്കൂൾ നടത്തുന്നു. ആ സ്കൂളിൽ വരുന്ന കൊച്ചുങ്ങൾ അപ്പനും അമ്മയും പാക്കറ്റ് മണി കൊടുക്കും. അതിൻ്റെ ആ ടീച്ചർ ഓരോ തിങ്കളാഴ്ച തോറും ഓരോ പിള്ളേരെടുത്തു നിന്ന് ഓരോ ഡാലർ പിരിച്ച് ആ ഡാലറെ ചേർത്ത് അത് അയച്ച ഡൽഹിയിൽ, ന്യൂ ഡൽഹിയിൽ കുട്കോപ്പ് എന്ന് പറയുന്നതായ ഒരു വില്ലേജിൽ ഇരിക്കുന്ന 600 മുടങ്ങം പിള്ളേരെ അവർ പോഷിപ്പിക്കുന്നു. ലേലൂയ. ആ പിള്ളേരുടെ ഒരു നേരത്തിന്റെ സാക്രിഫൈസ് എത്ര പിള്ളേരെന്ന് ഭോജനം കൊടുക്കുന്നു? 600 പിള്ളേർ. ഇവിടെ കണ്ടതും കടിച്ചതും ടോയ്ലും അതും ഇതും ഈ വേണ്ടി 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 ഇവിടെ നശിപ്പിക്കുന്ന $10 ഉണ്ടെങ്കിൽ അവിടെ 45 പേരിന് ആകാരം കൊടുത്ത് 45 പേര് വയറിനിറന്ന് ആകാരം തന്നെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹം ഉണ്ടോ? ഓർത്തോളണം, ഓർത്തോളണം. നമ്മുടെ ദൈവം വിടത്തില്ല, കണക്ക് ചോദിക്കും. നമ്മുടെ പണിയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടും. ലേലൂയ. എത്ര ദൈവദാസന്മാർ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? ന്യൂയോർക്കിൽ ഒരു ദൈവദാസനെ കാറിന് ഇൻഷുറൻസ് പോലും എടുക്കാതെ ആ പണത്തെ ഇന്ത്യയിൽ പാവപ്പെട്ട ദൈവമക്കളിന് സാധുക്കളിന് കൊടുത്തത് കൊണ്ട് ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഞാൻ കൂടെ ഉണ്ട്. മീറ്റിങ്ങിന് പോകുമ്പോ തിരിച്ചു വരുമ്പോ പോലീസ് അവിടെ നിൽക്കുന്നു. എന്താണെന്ന് ചോദിച്ചാ ഒരു ബ്ലാക്ക് മാൻ എന്ത് കടപ്പാറ വെച്ച് ഗാരേജ് ഇളക്കി അകത്തു പോയി. അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു അമ്മച്ചി പോലീസെ വിളിച്ച് സെക്യൂരിറ്റി കണ്ട ദൈവം കാകുന്നു. അല്ലേലൂയ. ഒരു പേപ്പർ പോലും അവനെ കൊണ്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ദൈവം വിശ്വസ്തന. അവന് വേണ്ടി ഒരു കാര്യം നമ്മൾ ചെയ്ത അവൻ അനീതിയുള്ള പിതാവല്ല. തന്റെ നാമത്തിന് വേണ്ടി കാണിച്ച ദയവ അവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും ദൈവം എന്ത് ചെയ്തു? പ്രതിഫലമില്ല എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അവന് എന്റെ നാമത്തിൽ കൊടുക്കുന്നതല്ല. വേറെ ഒന്നിലും കർത്താവിനെ പരീക്ഷിക്കരുത്. എന്നാ ദൈവം പരീക്ഷിച്ചു നോക്കുന്നു. അപ്പൊ ഒന്ന് കൊടുത്താൽ ഇതിന്റെ പ്രതിഫലം ഉണ്ടെങ്കിൽ എത്രയാ? അല്ലേലൂയ. അല്ലേലൂയ. എന്റെ ദൈവത്തിന് വേണ്ടി ചെയ്തതിന്റെ എത്ര കാര്യം പറയണം. ഒരിക്കൽ ഞാൻ ഡെറാഡൂൺ പോകുന്നു, ട്രെയിൻ പോയി ഇറങ്ങി. 50 രൂപ 50 പൈസ ആയിരുന്നു. 50 പൈസ റോട്ടിൽ കിടന്ന ഒരു പിച്ചക്കാരനിട്ട് അവന്റെ പാത്രത്തിൽ ഇട്ടുകൊണ്ട് പോയി. 10 അടി പോയ ഉടനെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് നീ മടങ്ങിപ്പോ അവന് ചെയ്യുന്നു. അവൻ്റെ അടുത്ത് പോയി ഒന്ന് പറയാൻ പോയോ, അവൻ തീർച്ചയായും ഒന്ന്, എടാ ഞാൻ ഒരു പിച്ചക്കാരൻ, ഈ പിച്ചക്കാരൻ 50 പൈസ ഇട്ട് എൻ്റെ തട്ടിലിരിക്കുന്നത് എടുക്കാൻ വന്നോ എന്ന് പറഞ്ഞു. അവൻ ഭയങ്കരമായി പേടിച്ച്, അവൻ ഭയങ്കരമായി തേച്ചപ്പെട്ട്, ഞാൻ ഉടനെ ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞ് നീ ചെയ്യേണ്ടിയതേ ചെയ്യുന്നു, പോയി ഒരു ബാട്ടിൽ ഹോർലിക്സ് വേണ്ടി, കുറച്ച് പഞ്ചസാര വേണ്ടി, ഒരു സ്പൂണ് വേണ്ടി, ഇരുന്നതെല്ലാം കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ അവൻ വളരെ സന്തോഷത്തോട് എല്ലാം വേണ്ടി അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവന് യേശു ക്രിസ്തു വെച്ച് പറഞ്ഞു, എനിക്ക് 390 രൂപ വേണം, ഇനി ഞാൻ പോകേണ്ട ഹിമാലയത്തിൽ പോവാ. ഇപ്പോൾ ഒറ്റ പൈസ ഇല്ല. 50 രൂപ എങ്ങനെയെങ്കിലും ലാറിയെങ്കിലും പിടിച്ച് പോവാന്ന കയ്യിലിരുന്നത്, എന്നാൽ ഇപ്പം അതും പോയി എംറ്റി. എന്നാ പറഞ്ഞു തീരാത്ത സന്തോഷം ഹൃദയത്തിൽ. അല്ലേലൂയ്യ! ഇത്രയും കൊടുത്തുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ പാദം പടത്തില്ല. കിസാൻപൂർ മസൂറിക്ക് നേരെ, മലയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 100 അടി പോകുന്നതിന് മുന്നേ ഒരു അമ്മച്ചി, നമ്മുടെ അമ്മച്ചിയുടെ അത്ര ആയിരിക്കും, ഇതുപോലെ തന്നെ വെളുത്തിട്ട് അമ്മച്ചി വന്ന് എന്നെ കണ്ടുകൊണ്ട് പറയുന്ന, സാധുജിന്ന്, ഈ സ്ത്രീകൾ ആരും ഈ കസായ വസ്ത്രം കണ്ട് അടുത്ത് വരത്തില്ല. എന്നാൽ ഈ അമ്മച്ചി ഒന്ന് സാധുജിന്ന് ഇങ്ങനെ കയ്യും കൂപ്പിക്കൊണ്ട് വിളിച്ച് ഉടനെ പോയാൽ വീട്ടിൽ നല്ല ആഹാരവും തന്ന് അവർ ചേർത്ത് വെച്ചിരുന്ന 120 രൂപയും എടുത്ത് തന്നു. ലേലൂയ! അടുത്ത് ഞാൻ വന്നിരിക്കുന്ന ആ അമ്മച്ചി അടുത്ത വീട്ടിൽ പറഞ്ഞു, ഒരു ബ്രാഹ്മണ ഒരു അമ്മച്ചി കാലൊടിഞ്ഞു കിടന്ന് അവിടെ പോയി പ്രാർത്ഥിച്ച് അവരിന് വേദന മാറി. അമ്മച്ചിയുടെ മകൻ ഉടനെ കൊണ്ടുപോയി കസായ വസ്ത്രം എടുത്തു തന്ന് 300 രൂപ, അമ്മച്ചി 100 രൂപ, മരുമകൾ 200 രൂപ, 600 രൂപ അങ്ങനെ കിട്ടി. അല്ലേലൂയ! കണ്ട ദൈവം ചെയ്യുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മുടെ പത്തനംതിട്ട മൈലപ്പുറയിൽ ഞാൻ പോയി, എൻ്റെ അടുത്ത് 1000 രൂപ ആയിരുന്നു എൻ്റെ പാക്കറ്റിൽ, തിരിച്ച് എനിക്ക് മദ്രാസിൽ പോകാനും എൻ്റെ ചിലവിനല്ല. അവിടെ പോയത് ഒരു പാസ്റ്ററുടെ മകൻ പറഞ്ഞ്, അങ്കിൾ എനിക്ക് ഒരു സൈക്കിൾ വേണ്ടി തരണം. പപ്പായിൻ്റെ അടുത്ത് പല കാലം കൊണ്ട് പറഞ്ഞു, പപ്പ എന്ത് ചെയ്യുന്നില്ല, വേണ്ടി തരുന്നില്ല, പൈസ ഇല്ല. അപ്പോൾ അവൻ്റെ പല ദൂരം അവൻ നടന്നു പോകുന്നു സ്കൂളിന്. 1000 രൂപ എടുത്ത് അങ്ങനെയേ കൊടുത്ത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരാൾ ചോദിക്കുന്നു, സാധു കയ്യിലിരുന്നതെല്ലാം ഇങ്ങനെ കൊടുത്താൽ സാധു ഇനി എങ്ങനെ മദ്രാസ് പോയി ചേരും? ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, നീ നോക്കിക്കോ, കൊടുത്ത് കേട്ടോ. കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പുറം വന്നതും വരുന്ന വഴിക്ക് ഒരു പാർട്ടി കണ്ട്, ഞാൻ കാണാതെ പോകണമെന്നാ, നിറയെ പേരുണ്ട്, പോയാൽ വിടത്തില്ല, അതുകൊണ്ട് ആരെ അറിയിക്കാതെ അവിടെ നിന്ന് പോകണമെന്ന് വരുമ്പോൾ ഒരാൾ കാറിൽ വന്ന ആൾ ടക്കെന്ന്, സാധു ഇവിടെ വന്നുകൊണ്ട് എന്തായി, ഞങ്ങളുടെ വീട്ടിൽ ഏറാതെ പോകുന്നു. ഞാൻ ഇതുപോലെ പറഞ്ഞു, അത് പറ്റത്തില്ല, ഇപ്പം ഏറണമെന്ന് പോയി ഏറിയതു. അവർ എന്തിനു ചെയ്തെന്ന, 300 500 രൂപ നോട്ട് 1500 രൂപ പാക്കറ്റിലിടുന്നു. അവിടെ എത്രയാ കൊടുത്തത്? 1000. ഇപ്പം എത്ര കിട്ടി? 1500. അടുത്ത് നേരെ വന്ന് ഒരു വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥിച്ച ഉടനെ അമ്മച്ചി അപ്പച്ചൻ അറിയണ്ടാവുന്ന 4000 രൂപ പാക്കറ്റിൽ കൊണ്ടുവന്നു. അപ്പച്ചൻ എല്ലാരും അറിഞ്ഞ് 2000 തരുന്നു. അവൻ അതിശയമായി പോയി. സാധ 1000 കൊടുത്ത് ഇപ്പൊ 7500 ആയി. ഈ ദൈവത്തെ ഒന്ന് രുചിച്ചു നോക്കുവേ. അങ്ങനെ ഉള്ള നമ്മുടെ ദൈവം. അപ്പൊ ഇവിടെ എന്തൊരു പറഞ്ഞിരിക്കുന്നു, ഒരുത്തൻ പണിഞ്ഞത് അഗ്നി പരിശോധിക്കുമ്പോ അത് പരിശോധനയിൽ നിന്നെങ്ങനെ അവൻ കൂലി പ്രാപിക്കും. ഇനി നമുക്ക് എന്തുമാത്രം പ്രതിഫലം എന്റെ കർത്താവെ സന്ദർശിക്കുമ്പോൾ. അതുകൊണ്ട് ആ പ്രതിഫലന് വേണ്ടി എന്തൊരു ചെയ്യണം. മണി എന്തായി? ഒന്നറിയാ, നിർത്തട്ട, ഒരു ഭാഗമേ ആയുള്ളു. സ്തോത്രം. ഹല്ലേലൂയ! ഇനി കർത്താവ് ഇപ്പൊ നമ്മളെ സന്ദർശിക്കുന്നത്, ഇനി ഈ പണിയപ്പെടുന്നത് അനുഭവം, ന്യായം വിധിക്കുന്ന അനുഭവം, ഇതെല്ലാം ഉണ്ട്. ഇനി ഉള്ള ഇടത്തിൽ പ്രസംഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കാസറ്റ് അയച്ചു തരാം, അതിൽ കേട്ടോളണം. അല്ലേലൂയ! 16 വിധമായ ന്യായവിധി ഉണ്ട് ദൈവത്തിന്റെ സന്നിധി. അല്ലേലൂയ! ദൈവമക്കളെ, നമ്മുടെ പണം എങ്ങനെ ചെലവഴിക്കുന്നു, നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ ഏത് അളവിൽ ത്രാസുവിച്ച് നിർക്കും, നീ മഹത്വപ്പെടുത്തുന്നു. നിനക്ക് തരുന്ന ബലം കൊണ്ട് അവനെ എത്ര മണിക്കൂർ സ്തുതിക്കുന്നു, അവന് വേണ്ടി എത്ര മണിക്കൂർ നീ വേല ചെയ്ത്, സഭയ്ക്ക് വേണ്ടി നീ എത്ര മണിക്കൂർ പാടുപെട്ടു. ഓ, ഇതെല്ലാം ന്യായവിധിയാ. അല്ലേലൂയ! ഇത് ദൈവമക്കളെ ന്യായം വിധിക്കുന്നു, മറ്റവന് ന്യായം വിധിക്കുന്നു. ഈ ന്യായവിധിയിൽ കർത്താവ് വരുമ്പോൾ ഇനി പരമപിത തൻ്റെ മക്കളന് മഹിമപ്പെടത്തക്കവരായി അവൻ തേജസ്സിൽ വിളിപ്പോൾ അവന് കിട്ടുന്ന പ്രതിഫലം എന്തെല്ലാം പറയണം. നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആകും. ഹല്ലേലൂയ. ഓ, അതിൻ്റെ പുറം ഇനി പറഞ്ഞു തീർക്കണമാ. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത നന്മകൾ തൻ്റെ മക്കളന് അവനോട് കൂടെ അവനവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അളിക്കുവാൻ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവനവൻ ചെയ്ത നന്മയ്ക്കെങ്കിലും തീമയ്ക്കെങ്കിലും തക്കവണ്ണം തരുവാൻ കർത്താവ് വരാൻ പോകുന്നു. അല്ലേലൂയ, അല്ലേലൂയ.